പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോ ഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി. ദൈവവചനം, അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. മനുഷ്യവർഗത്തിനായി ദൈവം നൽകിയ അമൂല്യ സമ്പത്താണിത്. ജീവനും ഭക്തിക്കും വേണ്ടി സൃഷ്ടിതാവായി ദൈവം നൽകിയ ഈ അമൂല്യ നിക്ഷേപത്തിൽ നിന്നും ആത്മീയ ചൈതന്യം നേടുവാൻ ശ്രവിക്കൂ ജീവസന്ദേശം.
വരുമ്പോൾ ഫറവോനുമായുള്ള സംഘട്ടനത്തിന്റെ ഭാഗത്തിലെ അവസാനത്തെ അധ്യായമാണിത്. അടിമത്വമാകുന്ന ദുഃഖത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ സ്വതന്ത്രരാകുന്നതിനു മുൻപ് മിസ്രൈമിന്മേൽ അയച്ച അന്തിമമായ ന്യായവിധിയാണ് ആദ്യജാതന്മാരുടെ സംഹാരം. ദൈവവുമായി പോരാടുന്നത് വ്യർത്ഥമാണെന്ന കാര്യം ഫറവോൻ ഇത്രയും നാൾ കൊണ്ടും മനസ്സിലാക്കേണ്ടതായിരുന്നു. ദൈവം ദയയും ദീർഘക്ഷമയുമുള്ളവനാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശം വിട്ടുപോകേണ്ട സമയമായിരിക്കുന്നു എന്ന കാര്യം ദൈവത്തിന് ഫറവോനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവവുമായുള്ള ഈ മത്സരത്തിൽ മിസ്രൈമ്യർ മുഴുവനും ഫറവോന്റെ പക്ഷത്ത് ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ അവരെ താൻ ഉദ്ദേശിക്കുന്ന പാഠം പഠിപ്പിക്കുവാൻ ദൈവത്തിന് അറ്റ കൈ പ്രയോഗിക്കേണ്ടതായി വന്നു. 11 അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ രസകരമാണ്. അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടെ ഫറവോന്മേലും മിസ്രൈമിന്മേലും വരുത്തും. അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും. വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താൻ താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താൻ താൻ്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രൈം ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. പഴയ കൂലി ശേഖരിക്കുക എന്ന അർത്ഥമാണ് ഈ ഭാഗത്തുള്ളത് എന്ന് മറക്കരുത്. ഇസ്രായേൽ മക്കൾ അടിമകളായി കൂലി വാങ്ങാതെ വർഷങ്ങളോളം മിസ്രൈമിൽ വേല ചെയ്തു എന്നോർക്കണം. ഇപ്പോൾ അവർക്ക് കൂലി ലഭിക്കുവാൻ പോകുകയാണ്. അവർ തങ്ങളുടെ അയൽക്കാരുടെ അടുത്ത് പോയി പിൽക്കാലത്തെ വേലയുടെ കൂലി ചോദിച്ചു വാങ്ങണം. യഹോവ മിസ്രൈമ്യർക്ക് ഇസ്രായേലിയരോട് ദയ തോന്നുമാറാക്കി. അവരുടെ നീതിപൂർവമായ വേതനം നൽകുവാൻ അവർക്ക് മനസ്സായി. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മോശ പറഞ്ഞ എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രൈമിന്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രൈം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനായി, ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും എന്റെ അടുക്കൽ വന്ന് നീയും നിന്റെ കീഴിൽ ഇരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടുപോയി. യഹോവ മോശയോടും, ഇസ്രയേൽ ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല എന്നരുളി ചെയ്തു. മോശയും അഹ്റോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്തു എങ്കിലും യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല. മിസ്രൈമിലെ മൃഗത്തിന്റെയും മനുഷ്യരുടെയും ആദ്യജാതന്മാർ ദേവന്മാരുടെ വകയായിരുന്നു. മിസ്രൈമ്യ ദേവന്മാരുടെ വകയായ ആദ്യജാതന്മാരെയാണ് ദൈവം ഇപ്പോൾ അവകാശപ്പെടാൻ പോകുന്നത്. ഇസ്രായേൽ മക്കളും മിസ്രൈമ്യരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യവും അവൻ വ്യക്തമായി കാണിക്കുവാൻ പോകുകയാണ്. മിസ്രൈം ദേശത്തും ഗോശനിലും കൂടി കടന്നുപോയ സംഹാരദൂതനിലല്ല വ്യത്യാസമുണ്ടായിരുന്നത്. ഒരു കൂട്ടർ യഹൂദന്മാരും മറ്റവർ ജാതികളുമായിരുന്നു എന്ന വ്യത്യാസവുമല്ലായിരുന്നു. കട്ടളപ്പടിമേൽ പുരട്ടിയിരുന്ന കുഞ്ഞാടിന്റെ രക്തത്തിലായിരുന്നു വ്യത്യാസം. രക്തത്താൽ സംരക്ഷണം ചെയ്യപ്പെട്ട കുടുംബത്തെ സംഹാരദൂതൻ സ്പർശിക്കയില്ല. യഹൂദന്മാരുടെ ഏറ്റവും പുരാതനമായ പെസഹ പെരുന്നാളിന്റെ തുടക്കമായിരുന്നു ഇവിടെ നാം കാണുന്നത്. പഴയ നിയമത്തിൽ നിന്ന് പെസഹായെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ദൈവഹിതപ്രകാരമല്ലാത്ത മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അത് എന്താണെങ്കിലും ദൈവം ശിക്ഷിക്കും. ഇന്ന് നാം ദൈവഹിതം അറിയുന്നത് ദൈവവചനത്തിലൂടെയാകും. ദൈവവചനമാകുന്ന ബൈബിളിനെ ഒരിക്കലും അവഗണിക്കരുതേ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിന്റെയും യഹോവയുടെ ജനമായി അവരെ ദത്തെടുക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ പെരുന്നാൾ ആചാരം സ്ഥാപിതമായത്. ഇസ്രായേൽ ജാതിക്ക് ദൈവവുമായുള്ള പുതിയ ബന്ധത്തിന് അടിസ്ഥാനമിട്ട പെരുന്നാളാണ് പെസഹ. പുറപ്പാട് പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 12-ാം അധ്യായം. ഇവിടെ പെസഹ പെരുന്നാൾ സ്ഥാപിതമാകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതിന്റെ ചിത്രീകരണമാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഈ അധ്യായത്തിൽ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. 12-ാം അധ്യായം നിങ്ങൾ എടുക്കുമെങ്കിൽ അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്തു വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ഈ 12-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ ഒരു പുതിയ വിഭജനമുണ്ടാക്കുന്നു. 1-ാം ഭാഗമായ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ വിടുവിക്കുന്നവനായ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേലിന്റെ വിടുതലിനെ കുറിച്ച് വിവരിക്കുന്നു. 1-ാമത്തേത് വിടുവിക്കുന്നവനായിരുന്നു, ഇവിടെ വിടുതലാണ്. വിടുതൽ വാസ്തവത്തിൽ മോശയിൽ കൂടി അല്ല. 1-ാമത് വിടുതൽ രക്തത്താലായിരുന്നു, അതാണ് പെസഹ പെരുന്നാൾ, ആദ്യജാതന്റെ മരണം. അനന്തരം 13-ും 14-ും അധ്യായങ്ങളിൽ ചെങ്കടൽ കടക്കുന്നതും മിസ്രൈമ്യ സൈന്യത്തിന്റെ നാശവും ശക്തിയിലായിരുന്നു. ദൈവം അവരെ രക്തത്താലും ശക്തിയാലും വിടുവിച്ചു. അതെ സ്നേഹിത, ഇന്ന് നമ്മുടെ വീണ്ടെടുപ്പും രക്തവും ശക്തിയും കൊണ്ടാണ് സാധ്യമാകുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തമായി തീർന്നു. നമ്മുടെ പാപപങ്കിലമായ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനെ വാസ്തവവും പ്രയോജനപ്രദവുമാക്കി തീർക്കുന്നു. സക്രിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവർത്തനത്തിന്റെയും നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെയും ഫലമാണ് വീണ്ടെടുപ്പ്. ഈ അധ്യായത്തിൽ 1-ും 2-ും വാക്യങ്ങളിൽ ഒരു ജാതിയുടെ ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പ്രവേശിച്ചപ്പോൾ അവർ ഒരു കുടുംബമായിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് ഒരു ജാതിയായിട്ടാണ് പുറത്തു വന്നത്. എന്നാൽ ദൈവം കുടുംബത്തിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. കാരണം കുടുംബങ്ങളെ കൊണ്ടാണ് ജാതിയെ പണിതെടുത്തത്. വൈക്കോൽ കൊടുക്കാതെ ഇസ്രായേൽ ജനങ്ങളെ കൊണ്ട് ഫറവോൻ ഇഷ്ടിക ഉണ്ടാക്കുവാൻ നിർബന്ധിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ ജനം അടിമത്വത്തിലായിരുന്ന കാലം അത്രയും വ്യക്തികളാകുന്ന വൈക്കോൽ കൊണ്ടൊരു ജാതിയെ പണിയേണ്ടതിന് ദൈവം അവരെ കുടുംബങ്ങളാകുന്ന ഇഷ്ടിക ആക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. യാതൊരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ കുടുംബങ്ങളെക്കാൾ ശക്തമല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യാതൊരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ കുടുംബങ്ങളെക്കാൾ ശക്തമല്ല. ഇസ്രായേലിന്റെ സമയം വന്നു ചേർന്നു. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ സമയം ഈ അധ്യായത്തിൽ എണ്ണപ്പെട്ടു തുടങ്ങുന്നു. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഈ വാക്യത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. 1, രക്തം; 2, കുടുംബം. ഇസ്രായേൽ ഒരു ജാതിയായി തീർന്നിരിക്കുന്നു. ദൈവം അവരെ വിടുവിക്കുവാൻ പോകുകയാണ്. എന്നാൽ ദൈവം അത് കുടുംബങ്ങളായും കുടുംബത്തിലെ വ്യക്തികളുമായിട്ടായിരിക്കും നിർവഹിക്കുന്നത്. ഓരോ വീടിനും ഓരോ ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കണം. കട്ടിലപ്പടിമേൽ പുരട്ടേണ്ട രക്തത്തെയാണ് ആട്ടിൻകുട്ടി സൂചിപ്പിക്കുന്നത്. നാലാം വാക്യത്തിൽ നാം കാണുന്നത് ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. വീട്ടിലുള്ളവർക്ക് തികയാതെ വരത്തക്ക വിധം ആട്ടിൻകുട്ടി ചെറുതാണെന്ന് ഈ വാക്യത്തിൽ പറയുന്നില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. ആട്ടിൻകുട്ടി മതിയായതാണ്. എന്നാൽ ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ കുറവായെന്ന് വരാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും ദൈവത്തിന് താല്പര്യമുണ്ട്. ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കണമായിരുന്നു. എന്നാൽ ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും കുട്ടികളില്ലാതെ ഇരിക്കുകയോ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരും അകലെ പാർക്കുന്നവരുമായാൽ എന്തു ചെയ്യണം? അങ്ങനെയുള്ളവർ അയൽവക്കത്തുള്ള തങ്ങളെപ്പോലുള്ള ആളുകളുമായി ചേർന്ന് ആട്ടിൻകുട്ടി എടുക്കണം. ഓരോ കുടുംബത്തിലുമുള്ള ഓരോ വ്യക്തിക്കും ആട്ടിൻകുട്ടിയുടെ വീതം ലഭിക്കണം. പെസഹ പെരുന്നാളിന്റെ ആഘോഷം വ്യക്തിപരവും സ്വകാര്യവുമായ ഒരു സംഗതിയായിരുന്നു. അത് ഒരു ജാതിയുടെ മൊത്തം വീണ്ടെടുപ്പായിരുന്നു എന്ന കാര്യം സത്യമാണ്. എന്നാൽ അത് കുടുംബത്തിൽ കേന്ദ്രീകരിച്ചാണിരുന്നത്. അത് കുടുംബത്തിലെ ഓരോ അംഗവും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമായിരുന്നു. പെസഹ എന്നത് ഒരു കുടുംബകാര്യമാണ്. ദൈവം വ്യക്തികളെ എപ്രകാരമാണ് രക്ഷിക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ മാതൃകയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. താൻ ഒരു കുടുംബത്തിലെയോ പ്രത്യേകം ജാതിയിലെയോ അംഗമായതിനാൽ മാത്രം യാതൊരുത്തനും രക്ഷിക്കപ്പെടുകയില്ല. ഉദാഹരണമായി ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെയും അവന്റെ കുടുംബത്തിന്റെയും രക്ഷയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്തു നോക്കുക. കാരാഗ്രഹ പ്രമാണി വിശ്വസിച്ചതുകൊണ്ടല്ല അവന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടത്, പിന്നെയോ അവന്റെ കുടുംബത്തിലെ ഓരോ അംഗവും കുഞ്ഞാടുമായുള്ള ബന്ധത്തിൽ വന്നതുകൊണ്ടാണ്. കുഞ്ഞാടുമായുള്ള സംസർഗത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ടത്. ഓരോരുത്തരും ആട്ടിൻകുട്ടിയോട് ഭാഗഭാക്കാകണമായിരുന്നു. ഇവിടെയും അത് വാസ്തവമായിരുന്നു. ഓരോ അംഗവും ഈ വിധത്തിൽ തന്റെ വിശ്വാസം വ്യക്തമാക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്നതിൻ്റെ അർത്ഥം നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടുമെന്നല്ല. നിന്റെ കുടുംബം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടും. വീടിന്റെ കട്ടിലപ്പടിയിൽ പുരട്ടിയിരിക്കുന്ന രക്തത്തിന്റെ വീണ്ടെടുപ്പിലും സംരക്ഷണത്തിലും ആയിത്തീരുവാൻ ഓരോ വ്യക്തിയും അതിൽ സംബന്ധിക്കുകയും അതിൽ ഭാഗഭാക്കാകുകയും ചെയ്യേണ്ടതാണ്. മിസ്രയീം ദേശത്തെ വിധി നിർണായകമായ ഒരു രാത്രിയിലാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. അവസാനത്തെ ബാധ ജനത്തിന്മേൽ വരാൻ പോകുകയാണ്. ഗോശൻ പ്രദേശത്ത് താമസിക്കുന്ന ഇസ്രായേല്യർ കഴിഞ്ഞ 3 ബാധകളിൽ നിന്ന് ഒഴിയപ്പെട്ടവരായിരുന്നു. ദൈവത്തിന്റെ ജനം ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവർ വീണ്ടെടുപ്പ് പ്രാപിച്ചിരുന്നില്ല എന്നോർക്കണം. ഇപ്പോൾ അവർ വീണ്ടെടുക്കപ്പെടുകയും രക്തത്തിലുള്ള അവരുടെ വിശ്വാസം പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 12 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14 തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഈ വേദഭാഗം വളരെ ശ്രദ്ധ ആർജിക്കുന്ന ഒന്നാണ്. ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടിയുണ്ട് എന്ന വസ്തുത ശ്രദ്ധിക്കുക. ആ രാത്രിയിൽ ആയിരക്കണക്കിന് ആട്ടിൻകുട്ടികൾ കൊല്ലപ്പെട്ട് കാണും. എന്നാൽ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഈ അനവധി ആട്ടിൻകുട്ടികൾ വേറൊരു കുഞ്ഞാടിനെ, അതായത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പെസഹ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പെസഹ പെരുന്നാൾ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. 7 വാക്യത്തിൽ നാം കാണുന്നത് അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ഇസ്രായേൽ മക്കൾ ആട്ടിൻകുട്ടിയുടെ രക്തം വാതിലിന്റെ പുറത്തുവശത്ത് പുരട്ടേണ്ടതായിരുന്നു. രക്തം കാണുമ്പോൾ സംഹാരദൂതൻ വീടിനെ മറികടന്നു പോകും. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉൽപ്രാവണ സമയത്ത് വിശ്വാസികളായ മാതാപിതാക്കന്മാരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? തനിക്കുള്ളവർക്ക് വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലാണെങ്കിൽ അപ്പനെയും അമ്മയെയും എടുക്കുകയും കുഞ്ഞുങ്ങളെ ഇവിടെ പുറകിൽ വിട്ടേച്ച് പോവുകയും ചെയ്യുമോ? ദൈവം കുഞ്ഞുങ്ങളെ പിന്നിൽ വിട്ടുകളകയില്ല എന്ന് ഈ അധ്യായം ചൂണ്ടിക്കാണിക്കുന്നു. വീട്ടിനകത്ത് കുടുംബം മുഴുവനും ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുകയാണ്. അതായത് വിശ്വാസത്താൽ അവർ ക്രിസ്തുവിന്റെ പങ്കാളികളായിത്തീരുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് കൊച്ചുകുട്ടികൾ മനസ്സിലാക്കിയിരിക്കയില്ല. ഇസ്രായേൽ ജനം മിസ്രയും വിട്ടുപോകുമ്പോൾ അവർ അവിടെ പുറം തള്ളപ്പെടുമോ? ഒരു കൊച്ചുകുട്ടിക്ക് തിരിച്ചറിവിന്റെ പ്രായം എത്തിയിട്ടില്ലെങ്കിൽ അവൻ കൊല്ലപ്പെടുമോ? സുഹൃത്തെ, അങ്ങനെ സംഭവിക്കുകയില്ല. രക്തം കുടുംബത്തിലുള്ള സകലരെയും സംരക്ഷണം ചെയ്യുന്നതാണ്. ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത് മിസ്രയീം ദേശത്തു നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ തള്ളിക്കളയാതിരുന്നെങ്കിൽ ഉൾപ്രാവണ സമയത്തും അവൻ അവരെ പുറം തള്ളുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. എട്ടാം വാക്യത്തിൽ നാം കാണുന്നത്, അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം, കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. ഈ വിരുന്നിനോടനുബന്ധിച്ച് നൽകപ്പെട്ട ഓരോ നിർദ്ദേശത്തിനും പ്രത്യേകമായ അർത്ഥവും ദൂതുമുണ്ട്. കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിൽ ഉള്ളവർ ഒരുമിച്ചാണ് പെസഹ ആചരണത്തിൽ ഏർപ്പെട്ടത്. ഇന്ന് ചില പള്ളികളിൽ ചെയ്യുന്നത് പോലെ കുട്ടികളെ വേർതിരിച്ചിരുന്നെങ്കിൽ ആ രാത്രിയിൽ പുറപ്പാട് സമയം അനേക കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ? പെസഹ ആചരണം ഒരു കുടുംബകാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ പള്ളികൾ കുടുംബങ്ങളെ വിഭാഗിക്കുന്ന തെറ്റായ പ്രവർത്തനത്തിന്റെ ഉത്തരവാദികളല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കുടുംബത്തിലെ എല്ലാവരും സഭയിൽ ഒന്നിച്ചായിരിക്കേണ്ടതാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തന മാതൃക കുടുംബത്തിൽ കേന്ദ്രീകൃതമായിരുന്നു. എന്നാൽ നാം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്നതല്ലേ വാസ്തവം? അവർ ആട്ടിൻകുട്ടിയുടെ മാംസം തീയിൽ ചുട്ടു തിന്നേണമെന്നും ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. തീ ന്യായവിധിയെ കുറിക്കുന്നതാണ്. പാപത്തിന് ന്യായവിധി ഉണ്ടായിരിക്കണം, പാപം ശിക്ഷിക്കപ്പെടണം. അവർ ആട്ടിൻകുട്ടിയുടെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ തിന്നണം. പുളിപ്പ് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പം ക്രിസ്തുവിനെ കുറിക്കുന്നു. നാം ക്രിസ്തുവിൽ നിന്ന് ഭക്ഷിക്കേണ്ടതാണ്. കയ്പ് ചീരയോടുകൂടെയും അവർ അത് തിന്നേണ്ടതായിരുന്നു. ഇതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അതിനുശേഷമുള്ള നമ്മുടെ അനുഭവങ്ങൾ എല്ലായ്പ്പോഴും മധുരമായിരിക്കില്ല എന്നാണ് ഇവിടെ കയ്പ് ചീര അർത്ഥമാക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. വീണ്ടെടുപ്പോടുകൂടെ കയ്പ് ചീരയുമുണ്ട്. അതെ, ദൈവമക്കളായാൽ പ്രതികൂലം എല്ലാം നമ്മെ വിട്ടുപോകും, പിന്നെ എല്ലാം സ്വസ്ഥമാകും എന്നല്ല, നമുക്ക് കയ്പിന്റെ അനുഭവം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും മടുത്തു പോകുവാനിടയാകരുത്. കാരണം ആ വലിയ മുന്നറിയിപ്പ് നമുക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടല്ലോ. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. മനുഷ്യ ജീവിതത്തിലുള്ള പാപത്തിന്റെ ന്യായവിധിയെ കുറിക്കുന്നതിനാൽ ഈ യാഗം പച്ചയായി തിന്നുവാൻ പാടില്ല. അതിന് ന്യായവിധിയുടെ തീ ആവശ്യമാണ്. ഒരു വ്യക്തി ക്രിസ്തുവിങ്കലേക്ക് കടന്നു വരുന്നത് പാപി എന്ന നിലയിലാണ്. യാഗം വെള്ളത്തിൽ പുഴുങ്ങിയും തിന്നാൻ പാടില്ലായിരുന്നു. നാം ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് രക്ഷയ്ക്കായി അനേകർ വെള്ളത്തിൽ ആശ്രയം വെക്കുന്നുണ്ട് എന്ന കാര്യം ഓർപ്പിക്കട്ടെ. സകലതും ചുടണമായിരുന്നു. അത് ന്യായവിധിയുടെ തീ ആയിരുന്നു. 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ ക്രിസ്തുവിങ്കലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി വിട പറയുവാനുള്ള തയ്യാറോടെ അരകെട്ടി ഇറങ്ങേണ്ടതാണ്. താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുകയും അതേസമയം പാപത്തിൽ ജീവിതം തുടരുകയും ചെയ്യുവാൻ ഒരേ സമയം സാധ്യമല്ല. അതിനാൽ താങ്കൾ ഒരിക്കലും പാപം ചെയ്യുവാൻ ഇടയാകെയില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. എന്നാൽ പാപജീവിതം താങ്കളുടെ ജീവിതചര്യയായി, ജീവിത പരിചയമായി മാറുകയില്ല എന്നത്ര ഞാൻ പറഞ്ഞത്. പാപത്തിൽ ജീവിക്കില്ല. കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായൊരു കത്ത് എനിക്ക് വന്നു. നിരീശ്വരവാദിയായി ജീവിച്ച ഒരു യുവാവ് ജീവിതത്തിലാകെ നിരാശയും പകയും തിങ്ങി ജീവിച്ചിരുന്ന അവൻ ചിലരെയൊക്കെ വകവരുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്യുവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രഭാതത്തിൽ ദൈവികമായ പ്രകാശം അവന്റെ ഉള്ളിൽ പരന്നു. ആരെയൊക്കെ വകവരുത്തുവാൻ അവൻ ചിന്തിച്ചോ അവരോടെല്ലാം ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവൻ തീരുമാനമെടുത്തു. ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു എന്നെഴുതിയ ആ യൗവനക്കാരൻ എത്ര വലിയൊരു തീരുമാനമാകുന്നു എടുത്തത്. അവൻ മിസ്രയീമിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു, അടിമത്തത്തിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു. പക അടിമത്തമാകുന്നു, സ്നേഹമില്ലായ്മ അടിമത്തമാകുന്നു, വിദ്വേഷം അടിമത്തമാകുന്നു, അസൂയ അടിമത്തമാകുന്നു. പിശാചിന്റെ അടിമത്തത്തിൽ ഇന്നും മിസ്രയീമിൽ കഴിയുവാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അതെ, താങ്കളുടെ കട്ടിളപ്പടിമേൽ രക്തം പുരട്ടിയിട്ടുണ്ടെങ്കിൽ താങ്കൾ മിസ്രയീമിൽ നിന്നും പുറത്തുപോരും. താങ്കൾ അരകെട്ടിക്കൊണ്ട് തയ്യാറായിട്ട് വേണം ആട്ടിൻകുട്ടിയെ തിന്നേണ്ടത്. ഇന്ന് അനേകരും മിസ്രയീമിൽ അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞുകൂടുവാനാണ് ആഗ്രഹിക്കുന്നത്. പാപം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല. പലർക്കും ഇപ്പോഴത്തെ അടിമത്തമാണ് സുഖം. സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാത്തത് കൊണ്ട് തന്നെ എന്തുമാത്രം ദുഃഖകരമായ അവസ്ഥയിലാകുന്നു ആളുകൾ മുൻപോട്ട് പോകുന്നത്. ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം എത്രമാത്രം ആനന്ദകരമാണെന്നറിയാമോ? വേറെ ചിലർക്ക് ശ്രമിച്ചാൽ വിജയിക്കുമോ എന്ന് സംശയമാണ്. ഫറവോൻ ഇത്ര ശക്തനായി നിൽക്കുമ്പോൾ എന്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടില്ലേ എന്ന ചിന്ത അസ്ഥാനത്താണ്. താങ്കളെ സഹായിക്കുവാൻ സർവശക്തനായ ദൈവമുണ്ട്. അഥവാ ഒന്ന് പരാജയപ്പെട്ടാലും താങ്കളുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് നടത്തുവാൻ ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ പ്രിയ മക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ, കുഞ്ഞുങ്ങളെ, ഒരുത്തൻ പാപം ചെയ്താൽ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിപ്പാൻ നമുക്കുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവനിൽ ആശ്രയിക്കൂ. അവിടുന്ന് താങ്കളെ സഹായിക്കും. അവിടുന്ന് താങ്കളെ വിടുവിക്കും. ആ ദൈവം, അവൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ താങ്കൾ നാളുകൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതലായിരിക്കാം. എന്നാൽ ഇന്ന് പല പാപത്തിൽ വീണതിനാൽ നിരാശപ്പെട്ട് എനിക്ക് കരകയറുവാൻ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ച് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. പ്രിയ സുഹൃത്തെ, നിരാശപ്പെടേണ്ടതില്ല. ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ ദൈവം താങ്കളെ സഹായിക്കും. നമ്മുടെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ടത് സാധ്യമല്ല. ദൈവകൃപയാണ് നമുക്കവിടെ ആവശ്യം. അവിടുത്തെ മഹാകരുണയാൽ അവിടുന്ന് നമ്മളെ ആ വഴിയിൽ നടത്തുന്നു. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഇതുവരെയും ആ അടിമത്തത്തിൽ നിന്നും വെളിയിൽ വന്നിട്ടില്ലായിരിക്കാം. സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, ആ രക്തത്തിൽ ആശ്രയിക്കുന്നതിനാൽ അവിടുത്തെ മരണത്തിൽ, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ താങ്കൾ വിശ്വസിക്കുന്നതിനാൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും വെളിയിൽ വരുവാൻ സാധിക്കും. നാളുകളായി പല സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് എങ്ങനെ വെളിയിൽ വരുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട്, നിരാശപ്പെട്ട്, ഇനിയും രക്ഷപ്പെടുവാൻ വഴിയില്ല എന്ന് തന്നെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, ഏത് മഹാപാപിയെയും രക്ഷിപ്പാൻ മതിയായ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. താങ്കൾ ചെയ്ത സകല പാപവും അവൻ ക്ഷമിക്കും. ലോകത്തിൽ മറ്റാരോടും പറയുവാൻ സാധിക്കാത്ത വിധം ഉള്ള പാപങ്ങൾ പോലും താങ്കളോട് ക്ഷമിക്കുവാൻ ദൈവം മതിയായവനാണ്. ഇന്ന് അതിനായി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? അവിടുത്തെ രക്തം മതിയായതാണ്. അവിടുത്തെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവപൈതലും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്ക് അതിനായി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Oh,
ദൈവവചനം പഠിക്കുന്നതിന്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിന് പരിഹാരമുണ്ട് എന്ന് ഓർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ.
കത്തുകൾ അയക്കേണ്ട വിലാസം: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
ജീവ സന്ദേശം, ജീവ സന്ദേശം.